considering from Genesis chapter 1 how God made man to reflect his image.
കഴിഞ്ഞ രാത്രിയിൽ നാം പ്രാരംഭമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നിന്നും ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം ആ ഉദ്ദേശത്തോടെ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചു തുടങ്ങിയത്.
And we are now today in Christ called to do the same thing.
ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന നാം ഓരോരുത്തരും അതേ ഉദ്ദേശം നിവർത്തിക്കു വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ തേജസ് പ്രതിഫലിപ്പിക്കുക.
So when people look at your life, if you call yourself a Christian and hear what you have to say, they should know what God is like.
നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നെങ്കിൽ, മറ്റുള്ള മനുഷ്യർ നിങ്ങളെ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആ കാര്യം തന്നെ അവർക്ക് നിങ്ങളിൽ കാണുവാൻ കഴിയണം.
And this is where, as we considered yesterday, the name of God has been blasphemed so much by the way Christians live.
കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചതുപോലെ ഈ മേഖലയിലാണ് ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിതം കൊണ്ട്, പെരുമാറ്റം കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത്.
When I quit my job 36 years ago to serve the Lord full time.
36 വർഷം മുൻപ് കർത്താവിനെ പൂർണ്ണ സമയവും ശുശ്രൂഷിക്കുവാൻ സുവിശേഷ വേലക്കാരനായി തീരുവാൻ എന്റെ ജോലി ഞാൻ രാജിവെച്ചപ്പോൾ,
For 9 years I traveled up and down to every part of this country.
ആദ്യത്തെ 9 വർഷം ഇന്ത്യയുടെ നെടുകയും കുറുകയും അനേക പ്രാവശ്യം ദൈവവചനം സംസാരിച്ചുകൊണ്ട് ഞാൻ യാത്ര
ചെയ്തിട്ടുണ്ട്. All kinds of Christian groups and denominations and mission stations and churches.
ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുള്ളതായിരിക്കുന്ന മിഷൻ സ്റ്റേഷനുകൾ, ക്രിസ്തീയ വിഭാഗങ്ങൾ, സഭകൾ, ഇതൊക്കെയും ഞാൻ സന്ദർശിക്കുവാൻ ആ അവസരമുണ്ടായി.
Try and understand what the state of Christianity in India was like.
ഇന്ത്യയിലെ ക്രിസ്ത്യാനിത്വത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുവാൻ ഈ 9 വർഷക്കാലത്തെ പ്രസംഗ പര്യടനങ്ങൾ എന്നെ സഹായിച്ചു.
And after observing it,
ഇന്ത്യയിലെ ക്രിസ്തീയതയുടെ ആ സമയത്തുള്ള നിലവാരം ശ്രദ്ധിച്ചതിന് ശേഷം,
I realized what my burden would be for the rest of my life.
എന്റെ ജീവിതത്തിന്റെ ശേഷമുള്ള സമയം ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, എന്റെ ഭാരമായിരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്നുള്ളത് അന്ന് എനിക്ക് വ്യക്തമായി.
Many people are burdened and concerned that only 2% of India is even nominally Christian.
അനേകരുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതായ വിഷയം, ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 2% പേര് മാത്രമേ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ
എന്നുള്ളതാണ്.
എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർത്താലും ഇന്നത്തെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 2% വരൂ. അതാണ് അനേകരുടെ
ഭാരം. Project that and say, well, this is sad, we must increase the percentage of Christians.
വളരെ ഒരു ചെറിയ ശതമാനം വരുന്ന ഈ ക്രിസ്ത്യാനികളുടെ സംഖ്യ എങ്ങനെയെങ്കിലും ഒന്ന് വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമവും താല്പര്യവും പ്രാർത്ഥനയുമാണ് അനേകരുടെ ജീവിതത്തിൽ.
But just think for a moment, if this 2% became 50%,
ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും വിധത്തിൽ ഈ 2% വരുന്ന ക്രൈസ്തവ ജനത ഒരു 50% എന്ന് വിചാരിക്കുക, ഈ വിഷയത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മനോഭാവം എന്തായിരിക്കും?
If this 2% of Christians are glorifying God in this country and presenting a true picture of God, then if they become 50%, it'll be wonderful.
ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന ഈ 2% വരുന്ന ക്രിസ്ത്യാനികൾ ദൈവത്തെ അവരുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുകയും യേശു നടന്നതുപോലെ നടക്കുകയും ചെയ്താൽ, അങ്ങനെയുള്ള 2% 50% വർദ്ധിച്ചാൽ, നിശ്ചയമായും നാം എല്ലാവരും വളരെ സന്തോഷിക്കേണ്ട
വിഷയമാണ്.
ഈ രാജ്യത്തോട് ദൈവത്തിനുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന സാക്ഷ്യമായിരിക്കും അങ്ങനെയുള്ള ഒരു വർദ്ധനവ്.
But with the present quality and testimony of Christians, I say thank God it's only 2%.
എന്നാൽ ഇന്നത്തെ ശോചനീയമായിരിക്കുന്ന ക്രൈസ്തവ ജനതയുടെ സാക്ഷ്യവും ജീവിതവും ചിന്തിച്ചു നോക്കിയാൽ, ദൈവത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്, കർത്താവെ 2% ഉള്ളല്ലോ.
Supposing a factory produces third-rate useless cars that break down after running 500 kilometers,
കാറുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി മൂന്നാം കിട കാറുകൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഒരു 500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ ഉപയോഗശൂന്യമാകുന്ന കാറുകൾ.
Won't they be thankful that they produced only 1,000 cars in that first edition?
അങ്ങനെ ഉള്ള കാറുകൾ മാത്രമേ ഈ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളെന്ന് വരികില്, ഒന്നാമത്തെ കാറിന്റെ നിർമ്മാണത്തിൽ ആ എഡിഷൻ ഒരു 1,000 കാറെ ഉണ്ടാക്കിയുള്ളൂ എന്നുള്ളതിൽ അതിന്റെ ഉടമസ്ഥർ സന്തോഷിക്കയില്ലേ?
They won't produce another 100,000 at the same time.
ഇതേ നിലയില് വേഗത്തിൽ കേടായി പോകുന്ന മൂന്നാം കിട കാറുകള് 100,000 കൂടെ ഉണ്ടാക്കുവാൻ ഒരു ഫാക്ടറിയുടെ ഉടമയും തയ്യാറാകില്ല.
Sensible factory will do some research and development and produce a better model next time.
ഏത് സുബോധമുള്ള ഫാക്ടറി ഉടമസ്ഥരും കുറച്ചുകൂടെ മെച്ചപ്പെട്ട, കേട് വേഗത്തിൽ വരാത്ത, നല്ല നിലവാരമുള്ള കാറുകൾ ഉണ്ടാക്കുവാൻ പരിശ്രമിച്ച് അങ്ങനെ മുൻപോട്ട് പോകുകയുള്ളൂ.
You know what happened in Kerala in the last 100 years?
കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
In the last 150 years in Kerala, if you see the history of Christianity,
കേരളത്തിലെ ക്രിസ്തീയതയുടെ ചരിത്രം ഏതാണ്ട് ഒരു 150 വർഷം പുറമോട്ട് പോയി ചിന്തിച്ചാൽ,
there were groups that got fed up of the corruption and the compromise in sun system and came out of it.
അവരായിരുന്നതായിരിക്കുന്ന ക്രിസ്തീയ വിഭാഗങ്ങളിലെ ദൈവദിനത്തിന് വിരുദ്ധമായ മോശമായിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് മടുത്ത് അതിനോടുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ അത് വിട്ടുപോയ വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
I have heard that there were godly people there who left the Jacobite church and started the Markoma church 150 years ago.
ഞാൻ അറിയുന്നിടത്തോളം ചില പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ വിട്ട് ദൈവവചനത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി ഇറങ്ങിയ മർത്തോമാ സഭയിലെ ആദിമ വിശ്വാസികൾ ആത്മാർത്ഥതയുള്ള സത്യസന്ധതയോടെയാണ് ചെയ്തതെന്നാണ് ഞാൻ
കേട്ടിട്ടുള്ളത്.
അങ്ങനെ ദൈവഭക്തിയുള്ള നേതാക്കന്മാർ, ആത്മീയ നേതാക്കന്മാർ ആ തലമുറയിൽ ഉണ്ടായിരുന്നു.
And so too with the other movements like the Brethren and Pentecostal nearly 80 years ago.
ഏതാണ്ട് 80 വർഷത്തിന് മുൻപ് ബ്രദറൻ സമൂഹങ്ങള്, പെന്തക്കോസ്റ്റ് വിഭാഗങ്ങള് കേരളക്കരയിൽ ഉടലെടുത്തപ്പോൾ ഇതുപോലെ ദൈവജനത്തിന് വിരുദ്ധമായ കാര്യങ്ങളോടും മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയുമുള്ള ഒരു നിലപാടെടുത്താണ് ദൈവഭക്തരായ പലരും മുന്നോട്ട് പോയത്. അനേകരും അവരുടെ നിലപാടിന്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി വളരെ കഷ്ടം സഹിച്ചവരായിരുന്നു. ആദ്യ നൂറ്റാണ്ടിലെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെ പോലെ അവർ സമ്പന്നരായിരുന്നില്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന് ശക്തിയുള്ള സാക്ഷികളായിട്ട് അവർ ജീവിച്ചു.
Has the product improved or deteriorated? You give the answer.
ningal thanne paranjate ee kazhinja varshangal konde ee tarathil undaya puliya kristiya samuhangale ee factory ulpadipikkunna car pole kurachukoda mechappetta nilavarathilekku vannittundo adu adinte guna nilavaram kuranjittundo.
See, no factory produces a worse car in the second model than the first model.
ningalkkariyam oru factoryilum രണ്ടാമത്തെ മോഡൽ കാർ ഇറക്കുന്ന സമയത്ത് ഒന്നാമത്തെ മോഡലിനേക്കാൾ മോശമായിട്ട് ഒരിക്കലും തീരാറില്ല.
We see that only in Christianity.
ക്രിസ്ത്യാനിത്വത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങും തോറും നിലവാരം കുറഞ്ഞു വരുന്നുവെന്നുള്ളത്.
And the third generation is much worse.
മൂന്നാം തലമുറ വരുമ്പോഴേക്ക് ദൈവഭക്തിയുടെ പേരു മാത്രമായിട്ട് വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രം.
So then what happens?
അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്?
They call themselves separated assemblies, but now people have to separate from the separated assemblies.
വേർപെട്ട വിഭാഗങ്ങൾ എന്ന് അഭിമാനിച്ചാണ് അവരൊക്കെ തുടങ്ങിയതെന്നാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ വേർപെട്ട വിഭാഗങ്ങളിൽ നിന്നും വീണ്ടും ആളുകൾക്ക് വേർപെടേണ്ടതായിരിക്കുന്ന ദുര്യോഗം സംഭവിക്കുന്നു.
Now, this is a sad thing.
ദുഃഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
It brings grief to the heart of God.
ദൈവത്തിന്റെ ഹൃദയത്തെ അത്യധികം ദുഃഖിപ്പിക്കുന്ന ഒരു സ്ഥിതി.
So when I traveled around and I saw this, I said, Lord, I want to do what you did in the first century.
വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലുടനീളം ഞാനൊരു ദൈവവചന പ്രസംഗിയായിട്ട് സഞ്ചരിച്ച സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ മുഖാന്തരം നീ ചെയ്തതുപോലെ ഒരു പ്രവൃത്തിക്കായിട്ട് എന്നെ ഒരുക്കണമേ.
In Jesus preached to thousands of people.
ആയിരക്കണക്കിന് ആളുകളോട് ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ യേശു സംസാരിച്ചിരുന്നു.
But he worked with only 12.
എന്നാൽ താൻ തന്റെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വ്യാപൃതനായിരുന്നത് വളരെ ചുരുങ്ങിയ സംഖ്യ ആളുകളുമായിട്ടാണ്.
He concentrated on 12 while he preached to the multitudes.
പുരുഷാരത്തോട് കൂടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും യേശു തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തന്റെ 12 ശിഷ്യന്മാരിലായിരുന്നു.
We can say Jesus did two ministries simultaneously.
നമുക്ക് വേണം ഇങ്ങനെ പറയാം, യേശു ഭൂമിയിലായിരുന്ന കാലത്ത് രണ്ട് വിധത്തിലുള്ള ശുശ്രൂഷകൾ സമാന്തരമായി ചെയ്തു വന്നു.
He went from place to place proclaiming the truth of God to thousands and thousands of people. It says great multitudes listened to him.
ദൈവത്തിന്റെ സത്യങ്ങൾ താൻ സഞ്ചരിച്ചിരുന്നിടത്തൊക്കെയും വലിയ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ട് കർത്താവ് ചുറ്റി സഞ്ചരിച്ചു.
That was only for a short while that he would speak to the crowds.
അങ്ങനെയുള്ള വലിയ പുരുഷാരത്തോട് കർത്താവ് സംസാരിക്കുന്നത് ഹ്രസ്വമായ ഒരു സമയത്തേക്ക് മാത്രമായിരുന്നു.
Most of the time he spent with these 12 people into whom he poured out his life.
എന്നാൽ തന്റെ ഭൂരിഭാഗ സമയവും കർത്താവ് യേശു തന്റെ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് സംസാരിക്കുവാനും അവരോടൊത്ത് തന്റെ ജീവിതം അവരുമായി പങ്കുവെക്കുവാനാണ് ചെലവഴിച്ചത്.
We can say that was the first church.
നമുക്ക് ഇങ്ങനെ പറയാം, കർത്താവ് യേശു തിരഞ്ഞെടുത്ത ഈ 12 ശിഷ്യന്മാരുടെ സമൂഹം, ആ ചെറിയ കൂട്ടം, അതായിരുന്നു ഒന്നാമത്തെ യേശുവിന്റെ സഭ.
And even from that church one person fell away.
അങ്ങനെയുള്ള യേശുവിന്റെ തന്നെ ആദ്യത്തെ സഭയിൽ നിന്ന് തന്നെ ഒരുവൻ ഒടുവിൽ ഇടറി വീണുപോകുന്നതായി
കാണാം. So you see how difficult it is to build a true church.
യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു സഭ പണിയുക എന്നുള്ളത് എത്ര ദുഷ്കരമായ കാര്യമാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
And at the end of Jesus' life he prayed a prayer in John 17.
യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനമായപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു.
I want you to notice just one sentence in that prayer which you may not have noticed.
ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാതിരുന്ന ഒരു പ്രത്യേക വാചകം യേശുവിന്റെ ഈ അവസാന സമയത്തെ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു.
This is the only full length prayer of Jesus that is described in the Bible.
ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിളില് ഒന്നും വിട്ടുകളയാതെ മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ ഏക പ്രാർത്ഥന ഈ അധ്യായത്തിൽ കാണുന്നതാണ്.
There's a detail, of every sentence he prayed to the Father.
ഒരുപക്ഷെ പിതാവിനോട് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഓരോ വാചകങ്ങളും ഒന്നും വിട്ടുകളയാതെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു.
And somewhere in the middle of that he says this.
ഈ പ്രാർത്ഥനയുടെ ഏതാണ്ട് മധ്യഭാഗം വന്നപ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു.
He says, Father, I am asking on behalf of certain people only.
പിതാവേ, ഞാൻ മുഴു ലോകത്തിനു വേണ്ടിയല്ല നിന്നോട് ചോദിക്കുന്നത്, ചില വ്യക്തികൾക്ക്, ഒരു ചെറിയ കൂട്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട്
അപേക്ഷിക്കുന്നത്.
9 വാക്യത്തിലാണ് അത് കാണുന്നത്.
I am not asking on behalf of the world but only on behalf of those whom thou hast given me.
പിതാവേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ, അവർ നിനക്കുള്ളവരാണ്, അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ നിന്നോട് അപേക്ഷിക്കുന്നത്.
Do you know that Jesus did not pray for the world as we read that here?
എന്താ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യം വ്യക്തമല്ലേ? യേശു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല.
I do not pray for this world.
നമുക്ക് ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയില്ലാതെ വേണം വ്യക്തമായി എഴുതിയിരിക്കുന്നു, പിതാവേ, ഞാൻ ലോകത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്.
It's a very common thing among Christians to pray for the world.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ മുഴു ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക.
They have maps and pictures and statistics and they do it. I say God bless you, I'm not against you.
സ്ഥിതി വിവരക്കണക്കുകളും ഭൂലോകത്തിന്റെ പടം ഭൂപടമൊക്കെ വെച്ച് അനേക കാര്യങ്ങളും വസ്തുതകളുമായിട്ട് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ അവർക്കെതിരല്ല, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ.
God so loved the world, Jesus loved the world.
ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, യേശുവും ലോകത്തെ സ്നേഹിച്ച വ്യക്തിയാണ്.
He died for the world.
ലോകത്തിന് വേണ്ടി മരിച്ചവനാണ് ദൈവത്തിന്റെ പുത്രൻ.
But he never prayed for the world.
എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ആധാരമാക്കി ഞാൻ പറയട്ടെ, ലോകത്തിന് വേണ്ടി മരിച്ച യേശു ഒടുവിൽ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കാണുന്നില്ല.
For some of you who've been Christians for so many years that may be a surprise to even read that in scripture.
ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ ഇങ്ങനെ ഒരു പ്രസ്താവന വായിക്കുവാൻ വർഷങ്ങളായി ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന നിങ്ങൾ പലരും ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും.
See, that's because we read scripture so carelessly.
അതിന്റെ കാരണം വളരെ ലളിതമാണ്. പലപ്പോഴും നാം ദൈവവചനം വായിക്കുന്നത് തികച്ചും അശ്രദ്ധമായിട്ടാണ്.
We all say this is God's word.
നാം എല്ലാം ഐക്യകണ്ഠമായിട്ട് പറയും ഇത് ദൈവത്തിന്റെ വചനമാണ്.
But for me, the proof that I believe this is God's word is I take every word seriously.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിന്റെ വചനമാകുന്നു, ഇത് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും ഞാൻ ഗൗരവത്തോടെ വായിക്കുന്നു എന്നുള്ളത്.
Somebody were to ask you to sign a stamped paper document in a court. You would take that document to a lawyer to check on every word before you sign it.
കോടതിയിൽ ഹാജരാക്കേണ്ടതായിരിക്കുന്ന ഒരു സത്യവാഗ്മൂലം മുദ്രപത്രത്തിൽ ഒപ്പിടുവാൻ നിങ്ങൾ ആരോടെങ്കിലും ആവശ്യപ്പെട്ടാൽ നിശ്ചയമായും, നിങ്ങൾ ബുദ്ധിയുള്ള വ്യക്തിയാണ്, നിങ്ങളൊരു വക്കീലിന്റെ അടുക്കൽ ചെന്ന് ഇതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഇത്രയും ഗൗരവമായിട്ട് മാത്രമേ അത് ഒപ്പിടുകയുള്ളൂ.
Because there may be one word which could commit you to something which you don't want to do.
കാരണം ആ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു പദം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ ഇടയുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രസ്താവന ഒപ്പിടുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ്.
ഇഫ് യു ഹാഡ് സ്റ്റഡിഡ് ദി വേർഡ് ഓഫ് ഗോഡ് ആസ് കെയർഫുള്ളി, തിങ്ക് വാട്ട് എ ഡിഫറൻസ് ഇറ്റ് വുഡ് ഹാവ് മേഡ് ഇൻ യുവർ ലൈഫ് ടുഡേ.
ഇത്രയുമെങ്കിലും ഗൗരവത്തോടുകൂടി ദൈവത്തിന്റെ തിരുവചനം നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര വ്യത്യാസപ്പെട്ടേനെ.
ദാറ്റ്സ് വാട്ട്സ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്.
ദിസ് ബുക്ക് ഹാസ് ചേഞ്ച്ഡ് മൈ ലൈഫ്.
ഈ പുസ്തകം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതാണ്.
ഇറ്റ് ചേഞ്ച്ഡ് മീ ഫ്രം എ ഇൻസെക്യൂർ, ഷൈ, റിസർവ്ഡ് ലിറ്റിൽ ബോയ് ടു എ കോൺഫിഡന്റ് മാൻ ഇൻ ഗോഡ്സ് പ്രസൻസ്.
തികച്ചും അരക്ഷിത ബോധമുള്ള ലജ്ജാലുവായിരിക്കുന്ന ഒരു ബാലനായിരുന്ന ഞാന് ദൈവത്തിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കഴിയുമാറ് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് ഈ പുസ്തകമാണ്.
Read it seriously, my brothers and sisters.
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദൈവത്തിന്റെ വചനം എത്രയും ഗൗരവമായി നിങ്ങൾ വായിക്കുക.
He did not pray for the world.
യേശു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല.
He preached to the world.
ലോകത്തോട് നമുക്ക് പ്രസംഗിക്കുവാൻ ഒരു സന്ദേശം.
He loved the world.
നാം ലോകത്തെ സ്നേഹിക്കുന്നവരാണ്.
He did.
യേശു അങ്ങനെ തന്നെ ചെയ്തു.
He did not pray for them.
എന്നാൽ ലോകത്തിന് വേണ്ടി അല്ല അവൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്.
He would travel 100 miles once from Galilee to Tyre and Sidon and come back to help one needy woman's daughter to be delivered from demon possession.
ഗലീലയിൽ നിന്നും സോരിലെ സീദോൻ വരെ ഭൂതബാധിതയായിരിക്കുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കുവാൻ, ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 100 മൈൽ നടക്കുവാൻ യേശു ഒരുക്കമുള്ള വ്യക്തിയായിരുന്നു.
Who would walk 100 miles to help one person?
ഒരാളെ സഹായിക്കുവാൻ നമ്മളിൽ എത്ര പേർ 100 മൈൽ നടക്കുവാൻ എന്ന് സന്നദ്ധരാകും?
Jesus loved people tremendously.
ലോകത്തിലെ മനുഷ്യരെ അത്യധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു യേശു.
He helped people tremendously.
മറ്റുള്ളവരെ സഹായിക്കുവാൻ അത്രയധികം ത്യാഗം സഹിക്കുന്നവനായിരുന്നു.
He healed in thousands, not in ones and twos.
ഒന്നോ രണ്ടോ പേരെ അവിടെ ഇവിടെ സൗഖ്യമാക്കിയല്ലായിരുന്നു കർത്താവ്, ആയിരക്കണക്കിന് വ്യക്തികളെ, ആവശ്യക്കാരെ സൗഖ്യമാക്കിയവനായിരുന്നു യേശു.
Cast out demons in the hundreds, thousands.
ഭൂതഗ്രസ്തരായിരിക്കുന്നവരെ 100 കണക്കിന് വ്യക്തികളെ യേശു തന്റെ ജീവിതത്തിൽ സൗഖ്യമാക്കി.
But when it came to praying, he never prayed for any of them.
എന്നാൽ ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന കാര്യം, പ്രാർത്ഥനയുടെ വിഷയം വന്നപ്പോൾ ഈ 1000 10000കൾക്ക് വേണ്ടിയൊന്നും യേശു പ്രാർത്ഥിച്ചില്ല.
He says, I only pray, Father, for these 11 people you have given me.
പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു പറയുന്ന, പിതാവേ, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ കൂട്ടം, ഈ 11 പേര്, ഇവർക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ.
And he says, I have kept them, verse 12. I have guarded them.
12ാം വാക്യത്തിൽ നാം തുടർന്ന് കാണുന്നു, കർത്താവ് പറയുകയാണ്, അവരോട് കൂടെ ഇരുന്ന നാളുകളിൽ ഞാൻ നിന്റെ നാമത്തിൽ അവരെ കാത്ത് സൂക്ഷിച്ചുകൊണ്ടിരുന്നു.
He's not thinking of keeping and guarding all these millions or all these thousands who heard him.
ചുറ്റുപാടും അവന്റെ വാക്കുകൾ ശ്രവിച്ച 1000 10000കണക്കിന് ആളുകളെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചല്ല യേശുവിന്റെ ആത്മാവ് വ്യാകുലപ്പെട്ടത്, ഈ ചെറിയ കൂട്ടം.
He says, these 12 I tried to keep and guard and one of them is lost. Verse 12.
12ാം വാക്യത്തിൽ കർത്താവ് തന്നെ ഈ കാര്യം സമ്മതിക്കുകയാണ് പിതാവിനോട്, ഈ 12 പേരെ, ഈ ചെറിയ കൂട്ടത്തെ നിന്റെ നാമത്തിൽ സൂക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ ഞാൻ ആവോളം ശ്രമിച്ചു, എന്നാൽ തിരുവിടത്തിന് നിവൃത്തി വരേണ്ടതിന് അതിൽ ഒരുവൻ അതിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു. എന്നാൽ ബാക്കിയുള്ള 11 പേരെ അവിടുത്തെ നാമത്തിൽ സംരക്ഷിക്കുവാൻ എനിക്ക്
സാധിച്ചു.
14ാം വാക്യത്തിൽ നാം കാണുന്ന പോലെ ഈ ചെറിയ കൂട്ടം, ഈ 11 പേർക്കാണ് പിതാവേ ഞാൻ നിന്റെ വചനങ്ങളെ
നൽകിയത്.
ഈ 11 പേർക്ക് വേണ്ടി തന്നെയാണ് 17ാം വാക്യത്തിൽ കാണുന്ന പോലെ അവർക്ക് വേണ്ടി, അവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
I'm not sending all these thousands into the world, verse 18. I'm sending these 11 into the world to represent me.
എന്റെ വചനങ്ങൾ കേട്ട 1000 10000കണക്കിന് ആളുകളെ അല്ല ഞാൻ ലോകത്തിലേക്ക് നിന്റെ സത്യവുമായി അയക്കുന്നത്, ഈ 11 പേരെയാണ് ഞാൻ അയക്കുന്നത്. അതിന്റെ ശേഷം ഒരു പ്രധാന കാര്യം കൂടെ യേശു പറയുന്നു. ഇരുപതാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്.
I am also praying for others whom these 11 will bring to join the church in future days.
ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഞാൻ സംരക്ഷിച്ച ഈ 11 പേരുണ്ടല്ലോ, അവരുടെ വചനങ്ങൾ കേട്ട് അവർ മുഖാന്തരം സഭയിലേക്ക് വരുന്ന ആരെല്ലാം ഇനിയുള്ള തലമുറകളിലുണ്ടോ അവർക്ക് വേണ്ടി കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
Why did Jesus concentrate on these 11?
എന്തുകൊണ്ടാണ് യേശു ഈ ചെറിയ കൂട്ടം ഈ 11 പേരിലെ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്?
It's very rare to find preachers today who are interested in a church of 11 people.
11 പേരുള്ളതായിരിക്കുന്ന ഒരു പ്രാദേശിക സഭയിൽ താൽപര്യമുള്ള പ്രസംഗകരെ ഇന്ന് എവിടെ കണ്ടെത്തുവാൻ കഴിയും?
Most churches get excited with numbers.
മിക്ക സഭകളും നേതാക്കളും അംഗസംഖ്യ വർദ്ധിക്കുമ്പോൾ വളരെ ഉത്സാഹമുള്ളവരായി തീരാറുണ്ട്.
They get discouraged when the numbers are low.
എണ്ണം കുറയുമ്പോൾ അവരുടെ മനസ്സിടിയുന്നു.
They get discouraged if people go away.
ആളുകൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആകപ്പാടെ നിരാശരായി തീരുന്ന ആത്മീയ നേതാക്കൾ.
They get happy when people join them.
ആളുകൾ വന്ന് അവരോട് ചേരുന്ന സമയത്ത് അത്യധികം സന്തോഷിക്കുന്ന ആത്മീയ നേതാക്കൾ.
But Jesus was not like that.
എന്നാൽ യേശു അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം.
He was always interested in quality, never in quantity.
സദാ സമയവും ആളുകളുടെ എണ്ണത്തെക്കാളധികം കുറച്ചുപേരെ ഉള്ളെങ്കിലും അവരുടെ നിലവാരം, അവരുടെ ജീവിതത്തിന്റെ നിലവാരം, അതിൽ യേശു
ബിക്കോസ് ഹി ന്യൂ ദാറ്റ് ഇറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദ വിറ്റ്നസ് ദാറ്റ് മാറ്റേഴ്സ് ഇൻ ദ ലോങ് റൺ ആൻഡ് നോട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ.
കാലം കടന്നു പോകുമ്പോൾ അംഗസംഖ്യയെക്കാളധികം ഒരു ചെറിയ കൂട്ടമാണെങ്കിലും അവരുടെ സാക്ഷ്യത്തിന്റെ നിലവാരം, ശക്തി, അതിന്റെ ഉണ്മ, അതാണ് വിലപ്പെട്ടതെന്ന് യേശുവിന് അറിയാമായിരുന്നു.
You see one example of that in John chapter 6.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഞാൻ ഈ പറഞ്ഞതിന് ഒരു ഉദാഹരണം കാണുവാൻ കഴിയും.
John chapter 6 is one of those amazing chapters in the Gospels.
സുവിശേഷങ്ങളിലെ അത്ഭുതകരമായിരിക്കുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം.
In a nutshell, it's a chapter which begins with a great multitude and ends with 11 people.
ചുരുക്കമായി പറഞ്ഞാൽ ഈ അധ്യായം തുടങ്ങുമ്പോൾ ഒരു വലിയ പുരുഷാരത്തെ നാം കാണുന്നുണ്ട്, എന്നാൽ അവസാനിക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടം ശേഷിക്കുന്നു.
And this chapter teaches us what most preachers never want to learn.
മിക്ക പ്രസംഗികളും ജീവിതത്തിൽ ഒരിക്കലും പഠിക്കുവാൻ ആഗ്രഹിക്കാത്ത ചില അത്ഭുത സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചന അധ്യായമാണ്.
We could title this chapter How to Reduce a great multitude in your church to 11 people.
യോഹന്നാന സുവിശേഷം 6-ാം അധ്യായത്തിന് ഒരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഒരു വലിയ പുരുഷാരത്തെ ഒരു ചെറിയ കൂട്ടമായി ചുരുക്കിക്കൊണ്ടുവരുവാനുള്ള മാർഗം.
Nobody is interested in that book.
ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഇന്ന് അധികം ആളുകളൊന്നും തൽപരരല്ല എന്ന് നമുക്കറിയാം.
If you have a book which says how to increase your church from 11 people to a multitude, that would be popular.
11 പേരുള്ളതായിരിക്കുന്ന ഒരു സഭയെ വലിയൊരു പുരുഷാരമാക്കി മാറ്റുവാനുള്ള തന്ത്രങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ധാരാളം പ്രതികൾ വിറ്റഴിയും.
Because there's a fundamental difference between Jesus and this world and this worldly Christianity there is today.
കർത്താവായ യേശു ക്രിസ്തു, ലോകമയത്വം കൊണ്ട് നിറഞ്ഞ ഇന്നത്തെ ക്രിസ്തീയ ലോകവും തമ്മിലുള്ള ചിന്താഗതിയിലുള്ള വലിയ വ്യത്യാസമാണ് ഇത് കാണിക്കുന്നത്.
The difference between quality and quantity.
ഗുണനിലവാരവും അംഗസംഖ്യയും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ രണ്ട് ചിന്താഗതികളിലും ഉള്ളത്.
You look at the reports that come of any type of Christian activity in any Christian magazine.
മിക്കവാറും എല്ലാ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളിലുമുള്ള ക്രിസ്തീയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം ഈ കാര്യം.
It's always statistics.
മിക്ക സമയങ്ങളിലും സ്ഥിതിവിവര കണക്കുകൾ, അംഗസംഖ്യയെ കുറിച്ചുള്ള വിവരണങ്ങളാണ്.
So many people came to the meetings.
മീറ്റിംഗുകൾക്ക് ഇത്ര അധികം ആളുകൾ വന്നു.
So many people raised their hands.
ഇത്ര പേര് അവരുടെ കൈകൾ ഉയർത്തി.
So many people were healed.
ഇത്രയും പേര് രോഗസൗഖ്യം പ്രാപിച്ചു.
So many people were baptized in the Holy Spirit.
ഇത്രയും പേര് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു.
So many people were baptized in water.
വിശ്വാസ സ്നാനം, ജലത്തിൽ സ്നാനപ്പെട്ടവരുടെ എണ്ണം പറയുന്നു.
So many people decided to do full time work.
ഇത്രയും പേര് പൂർണ്ണ സമയം സുവിശേഷവേല ചെയ്യുവാനായി സമർപ്പിച്ചു.
You never read such statistics in the scriptures.
എന്നാൽ തിരുവചനം പരിശോധിച്ചാൽ അങ്ങനെയുള്ളതായിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ ഒന്നും നിങ്ങൾക്ക് ഒരിടത്തും കാണുവാൻ കഴിയില്ല.
That was not the main thing.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പ്രധാനപ്പെട്ട കാര്യം അതല്ല എന്നുള്ളതാണ്.
There's an occasional mention of such things.
വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പരാമർശം നിങ്ങൾക്ക് അങ്ങനെ കാണുവാൻ കഴിഞ്ഞേക്കാം.
5000 people were fed from the 5 loaves and 2 fishes.
അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള ചില
പെന്തക്കോസ്ത്
നാളിൽ 3000 പേര് കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന സന്ദർഭവുമുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അംഗസംഖ്യ സ്ഥിതി വിവര കണക്കുകൾക്ക് വളരെ കുറഞ്ഞ ഒരു പ്രാധാന്യമേ നൽകുന്നു.
ജീസസ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്വാളിറ്റി.
യേശു എപ്പോഴും ജീവിതത്തിന്റെ നിലവാരം അതിന്റെ ക്വാളിറ്റി അതിലാണ് ശ്രദ്ധ.
He said all men will know you are my disciples when you love one another.
കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എല്ലാ മനുഷ്യരും നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അറിയും.
If you understood that, you understood quality.
ഈ വിഷയം ഈ പ്രസ്താവന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അംഗസംഖ്യയേക്കാൾ ഗുണനിലവാരമാണ് വിലപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കും.
He who dwells in love dwells in God.
സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു.
If you have anything in your heart which is contrary to the law of love, you have that much of the devil in you.
ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രമാണത്തിന്റെ അളവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു അളവിലുണ്ടോ അത് കുറവായിരിക്കുന്നോ ബാക്കിയുള്ള ഭാഗം പിശാചാണ് നിറച്ചിരിക്കുന്നത്.
It doesn't matter how active you are.
എത്രയധികം നിങ്ങൾ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണെന്നുള്ള
വിഷയമല്ല.
പല ക്രിസ്ത്യാനികളും ഉണ്ട്, ക്രിസ്തീയ പ്രവർത്തനങ്ങളുണ്ട്, വളരെയധികം അവര് ശുഷ്കാന്തിയോടെ
പ്രവർത്തിക്കുന്നവരാണ്.
ഇന്ത്യ മുഴുവനും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മിഷണറി പ്രവർത്തനങ്ങളുമായി
സഞ്ചരിക്കുന്നത്.
റേഡിയോയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ സുവിശേഷം അറിയിക്കുവാൻ ദൈവവചനം അറിയിക്കുന്നവർ.
If the man who does all that does not dwell in love, he does not dwell in God.
ഇന്നലിത്രയേദേ മധ്വാനിക്കും സന്ദേശങ്ങൾ അറിയിക്കും ചെയ്യുന്ന വ്യക്തി അവൻ സ്നേഹത്തിൽ വസിക്കുന്നില്ലെന്ന് വരികില് ഈ പ്രവൃത്തികളെല്ലാം അർത്ഥശൂന്യമാണ്.
Jesus never said that all men will know you are my disciples when you increase in numbers.
നിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോൾ സകല മനുഷ്യരും നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അറിയും എന്നല്ല യേശു പറഞ്ഞത്.
So as I told you, when I traveled around in the beginning, I realized that the most important thing is not to increase the numbers of Christians in India.
എന്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ആരംഭനാളുകളിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഈ കാര്യം വ്യക്തമായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതല്ല.
I said, Lord, let me devote the rest of my life, even in a small measure, to improve the quality of a few Christians in this country.
അന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച കാര്യം ഇതാണ്, കർത്താവ് എന്റെ ഇനിയുമുള്ള ജീവിതം കൊണ്ട് ആളുകളുടെ എണ്ണം കൂട്ടുവാനല്ല മറിച്ച് നിന്നെ അറിഞ്ഞിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ആത്മീയ നിലവാരം അല്പമെങ്കിലും ഒരു ചെറിയ അളവിലെങ്കിലും വർദ്ധിപ്പിക്കുവാൻ എന്റെ ജീവിതം ഞാൻ ഉപയോഗിക്കട്ടെ.
I am one person. What I may do for India will be only like a drop in an ocean.
ഞാൻ ഒരൊറ്റ വ്യക്തിയാണ്. ഞാൻ എത്രയധികം പ്രവർത്തിച്ചാലും ഈ വിഷയത്തിൽ കടലിൽ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമാണ് എന്റെ
പ്രവർത്തനം.
ഇന്ത്യയിൽ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന്റെ മുമ്പിൽ ക്രിസ്ത്യാനികളുടെ ജീവിത നിലവാരം നന്നാകേണ്ട ഈ ആവശ്യത്തിന്റെ മുൻപിൽ ഞാൻ ചെയ്യുന്നത് എത്ര നിസ്സാര
കാര്യമാണ്.
എന്നാലും ഞാൻ കർത്താവിനോട് പറയുന്നത് കർത്താവേ എന്റെ ജീവിതം എന്റെ പ്രയത്നം ഒരു തുള്ളിയാണെങ്കിലും ആ ഒരു തുള്ളി കൂടി ഇതിനോട് ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
You've got to add another drop.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തുള്ളി നിങ്ങളുടെ ജീവിതം കൊണ്ട് അതിനോട് ചേർക്കുവാൻ.
You don't have to bring thousands to Christ.
നിങ്ങൾ പലർക്കും ഒരുപക്ഷെങ്കിൽ ആയിരക്കണക്കിന് ആളുടെ കർത്താവിനെ കൊണ്ടുവരാൻ ഒരുപക്ഷെ ഒരിക്കലും കഴിയുകയില്ല, അതിന് ശ്രമിക്കുകയും വേണ്ട.
God has not gifted you as an evangelist. You can't do that in any case.
ഒരു സുവിശേഷകന്റെ വരം ആത്മവരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അത് നടക്കുകയുമില്ല.
Peter brought thousands to Christ in his life.
പത്രോസ് അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷ ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
How many people did his wife bring to Christ?
പത്രോസിന്റെ ഭാര്യ എത്ര പേരെ കർത്താവിലേക്ക് നടത്തി കാണും?
I don't know. I presume she was a godly woman who traveled with her husband.
എനിക്ക് അങ്ങനെയുള്ളവരുടെ എണ്ണം അറിഞ്ഞുകൂട. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ദൈവഭക്തനായ ആ ഭർത്താവിന്റെ കൂടെ ദൈവഭക്തിയോടെ നടന്ന ഒരു സഹോദരി ആയിരിക്കണം പത്രോസിന്റെ ഭാര്യ.
Help and support to her husband.
അവളുടെ ഭർത്താവിന് ഒരു സഹായവും അവനെ താങ്ങിയും ചെയ്യുന്ന ദൈവഭക്തി അയക്കുന്ന ഒരു വനിത.
It's not numbers that's going to count on the final day.
അവസാന നാളിൽ നിലനിൽക്കാൻ പോകുന്ന കാര്യം അംഗസംഖ്യയല്ല, ആളുകളുടെ എണ്ണമല്ല.
Jesus said the way to life is narrow and few there be that find it.
കർത്താവ് പറഞ്ഞല്ലോ ജീവനിലേക്കുള്ള മാർഗം ഇടുങ്ങിയതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്.
Jesus said the way to life is like a needle's eye.
യേശു ഇങ്ങനെയും പറഞ്ഞു ജീവനിലേക്കുള്ള നിത്യജീവനിലേക്കുള്ള വഴി ഒരു സൂചിക്കുഴ പോലെയാണ്.
Think of that incident where the rich young ruler came to Jesus.
ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ പ്രശംസനീയമായിരിക്കുന്ന എത്രയോ നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു.
He kept all the commandments from his youth.
തന്റെ ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിന്റെ കൽപ്പനകളെയെല്ലാം പ്രമാണിച്ചു വന്ന ഒരു മനുഷ്യൻ.
Was eager to have eternal life.
നിത്യജീവനെ കുറിച്ച് ഹൃദയത്തിൽ അന്വേഷണം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ.
He was a rich person, he was a young person.
അവൻ ധനികനായിരുന്നു എന്ന് മാത്രമല്ല, ചോരത്തിളപ്പുള്ള ഒരു യൗവനക്കാരനുമായിരുന്നു.
Any church in the world would love to have such a brother.
ലോകത്തിലെ ഏത് സഭയാണെന്നുവരിലും ഇങ്ങനെയുള്ള ഒരു സഹോദരനെ അംഗമായി കിട്ടുവാൻ ആഗ്രഹിക്കും.
They would never drive him away.
അങ്ങനെയുള്ള ഒരുവൻ പോകുവാൻ ലോകത്തിലെ ഒരു സഭയും ഒരു നേതാവും അനുവദിക്കില്ല.
Look at his advantages.
അവന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന അവന്റെ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
Number one, which most churches look for, he's rich.
ലോകത്തിലെ മിക്ക സഭകളും അന്വേഷിക്കുന്ന ഒന്നാമത്തെ അവന്റെ ഗുണവിശേഷം, അവൻ സമ്പന്നനായിരുന്നു.
Number two, which a lot of people look for, he's young.
രണ്ടാമത്തെ കാര്യം, മിക്കവരും ദൃഷ്ടിവെക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം, ചെറുപ്പക്കാരായിരിക്കുക.
Number three,
മൂന്നാമത്തെ കാര്യം,
also a lot of churches look for, he's a ruler, he's a person of influence and authority.
മിക്ക സഭകളുടെയും ദൃഷ്ടി അവിടെയുണ്ട്, ഇവന് ആ യോഗ്യതയും ഉണ്ടായിരുന്നു. എന്താണ്? അവൻ ഒരു അധികാരിയായിരുന്നു, അവന് സ്വാധീനം സമൂഹത്തിലുള്ളവനായിരുന്നു.
He was a God-fearing man who kept the law from his childhood.
ഈ കാര്യങ്ങൾ മാത്രമല്ല, നാലാമത് അവന്റെ യോഗ്യത, അവൻ ദൈവഭയമുള്ളവനും ദൈവത്തിന്റെ പ്രമാണങ്ങളെ പാലിക്കുന്നവനുമായിരുന്നു എന്നുള്ളതാണ്.
And number 5, he was seeking for eternal life.
ഇനി ഒരു കാര്യം കൂടെ പറയാം, അതും നല്ല യോഗ്യത തന്നെയാണ്. നിത്യജീവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ധനവാനായ ചെറുപ്പക്കാരൻ.
You tell me which church in the world would reject such a person.
നിങ്ങൾ എന്നോട് പറഞ്ഞാട്ടെ, ലോകത്തിലെ ഏത് സഭയാണ് ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് മുട്ടിയാൽ, നിത്യജീവൻ അന്വേഷിച്ചുകൊണ്ട് വന്നാൽ അവനെ പറഞ്ഞയക്കുന്നത്?
Jesus did.
യേശു അത് ചെയ്തു.
And I say, I want to follow Jesus and do the same.
എനിക്കും പറയുവാനുള്ളത്, യേശുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പറഞ്ഞുവിടുവാൻ.
Why did Jesus do it?
അങ്ങനെ ഞാൻ പറയുന്നത് എന്താണ്? യേശു എന്തുകൊണ്ടാണ് അവനെ പറഞ്ഞയച്ചത്?
Why did Jesus reject such a first-class brother?
നമ്മുടെ ദൃഷ്ടിയിൽ നമ്മെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന ഇത്ര മെച്ചപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ, അവനെ യേശു പോകുവാൻ അനുവദിച്ചത് എന്താണ്?
There was only one area where he was wrong.
ഒരിടത്ത് മാത്രമേ തനിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ.
And that was in financial matters.
സാമ്പത്തികമായിരിക്കുന്ന പണത്തിന്റെ മേഖലയിൽ മാത്രം അവൻ കുറവുള്ളവനായിരുന്നു.
When a man is not right in money matters, hundreds of churches may accept him. Jesus will not. I will not.
ഇന്ന് രാത്രിയിൽ ഈ സത്യം ഞാൻ ഉറക്കെ പറയട്ടെ, ഒരു മനുഷ്യൻ പണത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തനല്ലെങ്കിൽ, സത്യസന്ധനല്ലെങ്കിൽ, ലോകത്തിലെ നൂറുകണക്കിന് സഭകൾ അവനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചെന്ന് വരും, യേശു അവനെ സ്വീകരിക്കയില്ല. ഞാനും അങ്ങനെയുള്ള ഒരു സഹോദരനെ സ്വീകരിക്കയില്ല. അവൻ ധനവാനായിക്കൊള്ളട്ടെ, അവൻ ചെറുപ്പക്കാരനാകട്ടെ, അവനൊരു അധികാരമുള്ളവനാകട്ടെ, അവനൊരു നല്ല മനുഷ്യനാകട്ടെ, എനിക്ക് അവനോട് പറയാനുള്ള ഒരു സഹോദര, മറ്റൊരു സഭ കണ്ടെത്തുക.
There are many who are ready to welcome you.
നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ എത്രയോ സഭകൾ കാത്തിരിക്കുന്നു.
We are interested in quality.
ദൈവം ആശവിച്ചിരിക്കുന്നത് പോലെ ജീവിതത്തിന്റെ നിലവാരം, അതിലാണ് നാം മനസ്സ് വെക്കുന്നത്.
Jesus said to him, what no preacher that I have heard of tells people.
എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരു പ്രസംഗിയും പറയുന്നത് കേട്ടിട്ടില്ലാത്ത വചനങ്ങളാണ് യേശു ഈ ചെറുപ്പക്കാരനോട് സംസാരിച്ചത്.
Jesus told that rich ruler, go and give all your money to the poor and you come to me without your money.
യേശു ഈ ധനികനായിരിക്കുന്ന പ്രമാണിയായിരിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നീ നിന്റെ എല്ലാ സമ്പത്തും ദരിദ്രർക്ക് കൊടുത്തിട്ട്, പണം ഇല്ലാത്തവനായിട്ട് നീ വന്ന് എന്നെ അനുഗമിക്കുക.
I am not interested in your money. I am interested in you.
സ്നേഹിത, നിന്റെ പണത്തിലല്ല എന്റെ താല്പര്യം, എന്റെ താല്പര്യം നിന്നിലാണ്, നിന്റെ ജീവിതമാണ് എനിക്ക് വിലപ്പെട്ടത്.
Have you found a preacher like that who's not interested in your money?
നിങ്ങളുടെ പണത്തിൽ അശേഷം താല്പര്യമില്ലാത്ത ഒരു പ്രസംഗിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
Who won't receive any money from you?
നിങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്ന ഒരു പ്രസംഗിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
There are full of preachers in every denomination who are happy to receive money from people.
ഏത് സഭാവിഭാഗം എടുത്തുകൊള്ളുക, കൈനീട്ടി ദാനങ്ങൾ പണം വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്ന പ്രസംഗരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്രൈസ്തവ ലോകം.
And so they are very happy when some rich person joins their group.
അതുകൊണ്ട് തന്നെ ധനാഢ്യരായിരിക്കുന്ന ആരെങ്കിലും സഭയിൽ വന്ന് അംഗങ്ങളായാൽ അവർക്ക് വലിയ സന്തോഷമാണ്.
Except Jesus, who picked up fishermen.
എന്നാൽ യേശു ചെയ്തത് മറിച്ചാണ്. ദരിദ്രരായിരിക്കുന്ന മുക്കുവരെ മീൻപിടുത്തക്കാരെ തിരഞ്ഞെടുത്ത കർത്താവ്.
Because he was interested in a man's soul.
യേശുവിന്റെ ഹൃദയത്തിന്റെ താല്പര്യം ഒരു ആത്മാവ്, ഒരു ജീവിതം അതായിരുന്നു.
That's how he built a pure church.
അങ്ങനെയാണ് നിർമ്മലമായ ഒരു സഭ, ഒരു കൂട്ടത്തെ കർത്താവ്.
Supposing this rich young ruler had joined this group of 11 disciples.
ഈ ധനികനായിരിക്കുന്ന ചെറുപ്പക്കാരൻ 11 പേരുടെ ഈ സമൂഹത്തിൽ ചേർന്നിരുന്നുവെങ്കിൽ
he would have corrupted that church.
കർത്താവ് യേശു പണിതുകൊണ്ടിരുന്നതായിരിക്കുന്ന ആദ്യത്തെ ആ ചെറിയ സഭ അതിനെ മലിനപ്പെടുത്തുവാൻ ഇവന്റെ സാന്നിധ്യം
മതിയാകുമായിരുന്നു.
യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. തുടക്കത്തിൽ ഒരു പുരുഷാരത്തെ കാണുന്നു. യേശുവിന്റെ വാക്കുകളാണ് ആ പുരുഷാരത്തെ ഒരു ചെറിയ കൂട്ടമായി
ചുരുക്കി.
യേശു പ്രസംഗിച്ച കാര്യങ്ങളുടെ അതിന്റെ സത്ത എന്താണെന്ന് നിങ്ങൾ
ശ്രദ്ധിക്കണം.
ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് യേശു സംസാരിച്ച ആ സന്ദർഭങ്ങൾ
നിരവധി.
ദൈവം സ്നേഹമുള്ള ഒരു പിതാവാണെന്ന് അവൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ നന്മയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ ആരും വിട്ടുപോയില്ല. നിങ്ങളെ അനുഗ്രഹിക്കുന്ന, സ്നേഹനിധിയായിരിക്കുന്ന, നല്ല ദാനങ്ങൾ തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആരും സഭ വിട്ടുപോകയില്ല. നൂറുകണക്കിന് രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും ആരും വിട്ടുപോയില്ല. അവരെല്ലാം യേശുവിനെ താല്പര്യപൂർവ്വം
അനുഗമിക്കുകയായിരുന്നു. 3 days without eating food, thousands of people.
സുവിശേഷങ്ങളിൽ ഒരിടത്ത് നാം കാണുന്നുണ്ടല്ലോ ഒരു സന്ദർഭം, 3 ദിവസങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ യേശുവിനെ അനുഗമിച്ച് അവന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പുരുഷാരം.
What was it that made these people leave?
എന്നാൽ ഇങ്ങനെയുള്ള പുരുഷാരം വിട്ടുപോകുവാൻ അവരെ പ്രേരിപ്പിച്ച വസ്തുത എന്തായിരുന്നു?
If you understand that, you understand how to bring quality into your church.
ഈ പുരുഷാരം യേശുവിനെ വിട്ടുപോകുവാൻ ഇടയാക്കിയ കാര്യം എന്താണെന്ന് നിങ്ങൾ ഗ്രഹിച്ചാൽ, വലിയ അംഗസംഖ്യ ദൈവഭക്തിയുള്ള ഒരു ചെറിയ കൂട്ടമായിട്ട് കുറയ്ക്കുവാനുള്ള രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകും.
He said to this group of people.
ഈ പുരുഷാരത്തോട് യേശു പറഞ്ഞു.
Verse 53.
53 വാക്യം, യോഹന്നാൻ 6:53.
Truly, truly, I say to you, unless you eat the flesh of the Son of Man and drink his blood, you have no life in yourself.
യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ
ജീവനില്ല. He speaks about eating my flesh and drinking my blood in verse 54.
തുടർന്നുള്ള വാക്യത്തിലും തന്റെ ശരീരം ഭക്ഷിക്കുകയും തന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് യേശു സംസാരിക്കുന്നു.
And a third time in verse 55.
55 വാക്യത്തിൽ മൂന്നാമതൊരു പ്രാവശ്യവും ഇതേ കാര്യം യേശു.
And a fourth time in verse 56.
56 വാക്യത്തിൽ നാലാമതും യേശു ഇതേ കാര്യം ആവർത്തിച്ച് സംസാരിക്കുന്നു.
Eat my flesh, drink my blood, drink my blood.
എന്റെ മാംസം ഭക്ഷിക്കുക, എന്റെ മാംസം ഭക്ഷിക്കുക, എന്റെ രക്തം കുടിക്കുക, എന്റെ രക്തം കുടിക്കുക, ആവർത്തിച്ച് പറയുക.
And when people heard this,
ഈ വാക്കുകൾ പുരുഷാരം കേട്ടപ്പോൾ,
till then they were listening, all right.
അതുവരെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
But when they heard this,
എന്നാൽ ഈ വാക്കുകൾ അവർ കേട്ടപ്പോൾ,
they said in verse 60, this is a difficult statement.
60 വാക്യത്തിലാണ് നാം അത് കാണുന്നത്. അവന്റെ ശിഷ്യന്മാരിൽ പലരും, കേൾവിക്കാരിൽ പലരും അത് കേട്ടിട്ട്, ഇത് ബുദ്ധിമുട്ടുള്ള പഠിപ്പീരാണ്, കഠിന വാക്ക്.
And verse 66, as a result of this, many of them withdrew. Never walked with him again.
66 വാക്യത്തിൽ അതിന്റെ പരിണത ഫലം നാം കാണുന്നുണ്ട്. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ നടന്നതുമില്ല.
What was it that caused people to be offended?
ആളുകൾ ഇടറിപ്പോകുവാൻ ഉണ്ടായ കാരണം എന്താണ്?
Jesus asked them in verse 61, are you offended? Do you stumble because of this?
61 വാക്യത്തിൽ യേശു ചോദിക്കുന്നുണ്ട്, ഈ വാക്കുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകുന്നുണ്ടോ?
It was the message of the cross.
യേശു സംസാരിച്ച വാക്കുകളുടെ ചുരുക്കം എന്തായിരുന്നെന്നോ, അത് ക്രൂശിന്റെ
സന്ദേശമായിരുന്നു.
തന്റെ ശരീരം ഭക്ഷിക്കുകയും തന്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? യേശു പറഞ്ഞത്, അവൻ ക്രൂശില് കൈകാലുകൾ വിരിച്ച് മരിച്ചതുപോലെ എനിക്കും അവനോടുകൂടി ഒരു മരണം ഉണ്ട് എന്നാണ്.
When I take part in the breaking of bread, I am saying, Lord, I want to share in your suffering. I want to die with you.
Appam nurukkana shushoshayil njan aa appam bhakshikkeyum njan paanavathrathil kudikkeyum cheyumbol vaakum paashanam koodathe njan saakshikkunnathu, karthave നിന്റെ മരണത്തിൽ എനിക്ക് ഒരു പങ്കാളിത്തം വേണമെന്ന്.
That was the message Jesus preached to reduce the numbers.
വലിയ പുരുഷാരത്തെ ചെറിയ കൂട്ടമാക്കി മാറ്റുവാനിടയായ യേശുവിന്റെ സന്ദേശത്തിന്റെ രഹസ്യം അതായിരുന്നു. ക്രൂശിന്റെ സന്ദേശമായി.
You can preach almost any other message of the love of God, the numbers will increase.
ലോകത്തിലെ മറ്റേതെങ്കിലും വിഷയം, ദൈവവചനത്തിലെ തന്നെ മറ്റേതെങ്കിലും വിഷയം, ദൈവസ്നേഹമോ മറ്റെന്ത് പ്രസംഗിച്ചാലും അംഗസംഖ്യ കുറയുകയില്ല.
Speaking in tongues, the numbers will increase.
അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞാലും അംഗസംഖ്യ വർദ്ധിക്കുകയുള്ളൂ.
Healing.
രോഗസൗഖ്യമാണെങ്കിൽ പറയുകയും വേണ്ട.
Falling down, laughing.
നിലത്ത് വീണ് ചിരിക്കുന്നതിനെ കുറിച്ചോ ഇതുപോലുള്ള അത്ഭുത പ്രതിഭാസങ്ങളൊക്കെ പറഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടും.
Prosperity.
സമ്പൽ സമൃദ്ധിയുടെ സുവിശേഷം പറഞ്ഞാലും അംഗസംഖ്യ കുറയുകയില്ല.
Jesus will solve your problems.
യേശുവിന് നിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് എല്ലായിടത്തും ആളുകളെ കൂട്ടുന്നത്.
Those are the messages.
ഇന്ന് നാം കേൾക്കുന്ന സന്ദേശങ്ങൾ ഇതൊക്കെയല്ലേ?
And the preachers are excited at the great numbers.
വലിയ പുരുഷാരം തടിച്ചുകൂടുന്നത് കാണുമ്പോൾ പ്രസംഗികൾ അത്യധികം ഉത്സാഹഭരിതരാകുന്നു. എന്നാൽ പുരുഷാരത്തെ കണ്ടപ്പോൾ ദൈവത്തിന്റെ പുത്രൻ കഠിനമായിരിക്കുന്ന സന്ദേശമാണ് പറഞ്ഞത്.
No preacher today, most preachers anyway, will never try to preach a hard message that will thin down their numbers.
ഇന്ന് ഭൂമിയിലുള്ളതായിരിക്കുന്ന മിക്ക പ്രസംഗികളും ഒരു വലിയ പുരുഷാരത്തെ കണ്ടാൽ അവർക്കിടത്തിയുണ്ടായ ആളുകൾ വിട്ടുപോയി ഒരു ചെറിയ കൂട്ടമാകുവാനിടയാകുന്ന കഠിനമായ സന്ദേശങ്ങൾ ഒരിക്കലും പറയുവാൻ
ഒരുമ്പോഴേക്ക്
അടുത്ത ആഴ്ചയിലെ മീറ്റിംഗിൽ അംഗസംഖ്യ അല്പം കൂടെ വർദ്ധിക്കത്തക്ക നിലയിലുള്ള സന്ദേശം പറയുവാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. യേശുവിനെ ഒഴിച്ച് മറ്റ് എല്ലാവരുടെയും പൊതുവേ
നിലയിലെ
ഈ ആളുകൾ വിട്ടുപോയപ്പോൾ
ജീസസ് didn't go after them and say, please come back, let me explain to you, this is not what I meant.
വിട്ടുപോയതായിരിക്കുന്ന ആളുകളുടെ പുറകെ പോയിട്ട് അങ്ങനെ തിടുക്കത്തിൽ പോകാതെ സ്നേഹിതരെ, ഞാൻ അത്രയും ഒന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് എന്ന് വിശദീകരിക്കാനൊന്നും യേശു ഒരുമ്പെട്ടില്ല. കഥാവ് പറഞ്ഞു പോകുന്നവർ പോകട്ടെ.
And there were 12 people left.
12 പേര് ബാക്കിയുണ്ടല്ലോ.
And he said, you also want to go? Go.
നിങ്ങളെങ്കിലും എന്റെ കൂടെ നിൽക്കണമെന്നല്ല യേശു പറഞ്ഞത്, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ പോകാം.
He didn't cling on to them and say, oh, I hope you people won't leave me.
ഇത്രയും വലിയ പുരുഷാരം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ 12 പേരെ അടുത്തി എന്നിട്ട് അവരോട് നിങ്ങളെങ്കിലും എന്നെ വിട്ടു പോകല്ലേ, ഞാൻ തനിയാകും എന്നല്ല യേശു പറഞ്ഞത്.
He said, the Father sent me to the world to produce a certain quality of disciples.
യേശുവിന് അറിയാമായിരുന്നു തന്റെ പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിന്റെ തേജസ്സ് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെ, ശിഷ്യന്മാരുടെ ഒരു ഗണത്തെ ഇവിടെ ഉളവാക്കുവാനാണ്.
I'm not going to compromise the message to get more people.
ആളുകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുവാൻ എന്റെ പിതാവ് എന്ന സന്ദേശം വെള്ളം ചേർത്ത് അതിനെ മായം ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Today we have preachers who flatter people, never rebuke them, never correct them, and the numbers increase.
ഇന്ന് തങ്ങളുടെ കേൾവിക്കാരെ, സഭയിലുള്ളവരെ മുഖസ്തുതി പറഞ്ഞ് സന്തോഷിപ്പിക്കുകയും ഒരിക്കൽ പോലും അവരുടെ തെറ്റുകളെ വിമർശിക്കുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാത്ത പ്രസംഗങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്.
Jesus never did that.
യേശു ഒരിക്കലും അങ്ങനെ ചെയ്തില്ല.
He turned round to his closest co-worker Peter and said, get behind me, Satan.
ഒരു പ്രത്യേക സന്ദർഭത്തിൽ തന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന സ്നേഹിതനായിരുന്ന ശിഷ്യനായ പത്രോസിനെ നേരെ തിരിഞ്ഞ് സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചവനാണ്. ഇന്ന് എത്ര പ്രസംഗികൾ ഈ തരത്തിലുള്ള ശുശ്രൂഷ
ചെയ്യും.
നിന്റെ ആത്മസ്നേഹിതനെ പോലെ അടുത്ത ഒരു സഹപ്രവർത്തകനെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ വിമർശിക്കുവാൻ, തിരുത്തുവാൻ എത്ര ക്രിസ്തീയ പ്രവർത്തകർ തയ്യാറാണ്? എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്?
Wasn't Jesus afraid Peter would leave him and go and join the Pharisees or some other group?
പത്രോസ് തന്നെ വിട്ടുപോയിട്ട് അന്നത്തെ പരീശന്മാരുടെ സംഘത്തിലോ മറ്റേതെങ്കിലും വിഭാഗത്തിലോ ചേരുമെന്ന് യേശുവിന് ഭയമുണ്ടായിരുന്നു?
Lord was not afraid. He was always interested in quality.
കർത്താവിന് ഒരിക്കലും ആ വിധത്തിലുള്ള ഭയങ്ങൾ ഉണ്ടായിരുന്നില്ല. തന്റെ കൂടെ നിൽക്കുന്നവർ ദൈവത്തിന്റെ മുൻപാകെ ജീവിക്കുന്ന ഗുണനിലവാരമുള്ള ജീവിതങ്ങളായിരിക്കണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു.
David said in Psalm 141 verse 5.
141-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു.
Let the righteous slap me on my face.
നീതിമാൻ എന്റെ കവിളത്ത് അടിക്കട്ടെ.
That will be like oil upon my head.
എന്റെ തലയ്ക്ക് അത് എണ്ണ പോലെ ആയിരിക്കുമെന്നാണ് ദാവീദ് പറഞ്ഞത്.
Let me never refuse it.
ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള തിരുത്തലുകളെ നിരസിക്കാതിരിക്കട്ടെ.
Where do we see that today?
ഇന്ന് ഈ കാര്യങ്ങളൊക്കെ നാം എവിടെ കാണുന്നുണ്ട്?
Where do we hear today about the cross, about dying to self?
യേശുക്രിസ്തുവിന്റെ ക്രൂശ്, ക്രൂശിന്റെ അനുഭവം, സ്വയ ജീവിതത്തിന് മരിക്കുക, ഈ കാര്യങ്ങളൊക്കെ നാം എവിടെ കേൾക്കുന്നു?
Where do we hear about spiritually eating his flesh and drinking his blood?
ആത്മീകമായിരിക്കുന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നാം എവിടെയാണ് കേൾക്കുന്നത്?
What does that mean in practical terms?
പ്രായോഗിക അർത്ഥത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
That means when somebody does harm to me, I must die and do good to him. That's the meaning of taking up the cross.
ക്രൂശ് എടുക്കുക എന്ന് പറയുന്നതിന്റെ പ്രായോഗിക അർത്ഥം ഇതാണ്: മറ്റൊരു വ്യക്തി എന്റെ ജീവിതത്തിൽ എനിക്ക് ദോഷം ചെയ്യുമ്പോൾ എന്നെ തന്നെ നിഷേധിച്ച് പ്രതികാരം ചെയ്യാതെ അവനെ നന്മ ചെയ്യുവാൻ കഴിയുന്ന മനോഭാവമാണ്.
That when I hear he is cursing me behind my back, I must bless him behind his back.
ഞാൻ അറിയാതെ എന്നെ ഒരുവൻ ശപിക്കുന്നു എന്ന് ഞാൻ അറിയുമ്പോൾ, അവനറിയാതെ അവൻ ഒരിക്കലും അതറിഞ്ഞില്ലെങ്കിലും അവനെ അനുഗ്രഹിക്കുന്നവനായിരിക്കാൻ കഴിയുന്ന മനോഭാവമാണ്
ക്രൂശിന്റെ.
എന്നെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന മാർഗമാണ് ക്രൂശിന്റെ
മാർഗം.
ഇത് ചെയ്യുന്നത് എളുപ്പമാണെന്ന് നാം ആരും വിചാരിക്കരുത്. നമുക്കും മരണത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കണം, ക്രൂശിലേക്ക് പോകേണ്ട
ആവശ്യമാണ്.
മിക്ക ക്രിസ്തീയ വിശ്വാസികളും അവരെ ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കുന്നവരാണ്.
അവരെ
സ്നേഹിക്കുന്നവരെ, പ്രത്യേകിച്ച് അവരുടെ വിഭാഗത്തിൽ കൂട്ടത്തിലുള്ളവരെ മാത്രം സ്നേഹിക്കുന്നവരാണ്. ക്രിസ്തീയ ഗോളത്തിൽ മറ്റുള്ള വിഭാഗങ്ങളിലുള്ളവരെ സ്നേഹിക്കുന്നവർ എത്രയോ ചുരുക്കമാണ്. അങ്ങനെയുള്ള സ്നേഹം നമുക്ക് കാണിപ്പാൻ കഴിയണമെങ്കിൽ ക്രൂശിന്റെ അനുഭവം നമുക്കുണ്ടാകണം. ക്രൂശിന്റെ അർത്ഥം അതാണ്: എന്നെ സന്തോഷിപ്പിക്കുന്ന, പ്രസാദിപ്പിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സ്വയം നിഷേധിച്ച് മരണം വരിക്കുന്ന മാർഗമാണത്.
When people get upset with me and shout at me,
ആളുകൾ എന്നോട് അസ്വസ്ഥരായിട്ട് ഒച്ചയിടുന്ന സമയത്ത്,
I've got the same flesh as all other people,
മറ്റുള്ളവർക്കൊക്കെ ഉള്ള അതേ ജഡമാണ് എനിക്കുമുള്ളത്,
I want to say something back,
തിരിച്ച് എന്തെങ്കിലും അതേ ആത്മാവിൽ പറയുവാൻ സ്വാഭാവികമായും ഞാനും
ആഗ്രഹിക്കുന്നവനാണ്
എന്റെ രക്ഷകനായ കർത്താവ്. എന്നാൽ നാൾതോറും എന്നെ നിഷേധിച്ച് ക്രൂശെടുക്കുവാൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവനോടുകൂടെ മരിക്കുവാൻ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ തയ്യാറാകുന്നു. ചില സന്ദർഭങ്ങളിൽ ടെലിഫോണിൽ എന്നെ വിളിച്ച് എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട വാക്കുകളും എന്നോട് പറയാറുണ്ട്.
Sometimes they don't even know the facts of the case, they just keep on yelling at me.
പലപ്പോഴും കാര്യങ്ങളുടെ വസ്തുത പോലും ഗ്രഹിക്കാതെ ടെലിഫോണിൽ കൂടെയാണെങ്കിലും ഒച്ചയിടുന്ന അനേക സ്നേഹിതരുണ്ട്.
I never say a word.
ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തിരിച്ചൊരു വാക്ക് പോലും ഞാൻ പറയാറില്ല.
I can put the phone down, but that's an unchristian thing to do, so I don't do it.
അങ്ങനെ ടെലിഫോണിൽ കൂടെ ശകാര വാക്കുകൾ കേൾക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് ടെലിഫോൺ കട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതും അക്രൈസ്തവമായ ഒരു മനോഭാവമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും.
സോ ഐ ലിസൺ.
അതുകൊണ്ട് ഞാൻ ഫോൺ നിർത്താതെ ഞാൻ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. മറിച്ച് ഒന്നും പറയുവാൻ ഇടയാകാത്ത നിലയിൽ ഞാൻ കർത്താവിനെ
അനുസരിച്ചു.
5 മിനിറ്റ് ശാപവാക്കുകൾ കൊണ്ട് എന്നെ അവൻ മൂടിക്കഴിയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, സഹോദര പറഞ്ഞു കഴിഞ്ഞോ?
യെസ്.
മറുവശത്ത് നിന്ന് പറയും, തീർന്നു.
ഗോഡ് ബ്ലെസ് യു.
ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ടെലിഫോൺ റിസീവറെ താഴെ വെക്കാറുണ്ട്.
Sometimes 2 years later I'll get a letter from that person, brother, I'm sorry, now I realize the whole story, I'm very sorry for right speaking to you like that.
മിക്കപ്പോഴും ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് ഈ സ്നേഹത്തിൽ നിന്ന് തന്നെ ഒരു കത്ത് കിട്ടാറുണ്ട്. കാര്യങ്ങളുടെ വസ്തുത വിശദമായി മനസ്സിലാക്കാതെ അന്ന് ഞാൻ ക്ഷുഭിതനായി സംസാരിച്ചു പോയതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്.
But it's not easy to listen.
നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള ശാപവാക്കുകൾ, ശകാര വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രതികരിക്കാതെ ഇരിക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല.
The flesh loves to listen to flattery.
നമ്മുടെ എല്ലാം ജഡത്തിന് മുഖസ്തുതിയുടെ, പ്രശംസയുടെ വാക്കുകൾ കേൾക്കുന്നത് വലിയ സുഖമാണ്.
But we got to go the way of the cross.
എന്നാൽ ദൈവമക്കളായി വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ക്രൂശിന്റെ മാർഗത്തിലൂടെ പോകേണ്ട ആവശ്യമുണ്ട്.
The Bible speaks of a resurrection life that we can experience in Christ.
യേശുക്രിസ്തുവിൽ നമുക്കൊക്കെയും അനുഭവിപ്പാൻ കഴിയുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ ജീവിതത്തെ കുറിച്ച് തിരുവചനം പറയുന്നു.
Isn't it logical that there can be no resurrection without a death?
ഒരു മരണം കൂടാതെ പുനരുത്ഥാനം അസാധ്യമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തികച്ചും യുക്തിസഹമായ കാര്യമല്ലേ?
If Jesus had died, not died, there'd be no resurrection.
യേശു മരിച്ചില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക, പിന്നെ പുനരുത്ഥാനം എവിടെ?
resurrection life is the most glorious life on this earth.
ഈ ഭൂമിയിൽ നമുക്ക് ലഭ്യമാകുന്നതിലേക്കും ഏറ്റവും തേജസ്സേറിയ മഹത്വപൂർണമായിരിക്കുന്ന ജീവിതമാണ് പുനരുത്ഥാന ശക്തിയുടെ ജീവിതം.
It's called an indestructible life.
ആ പുനരുത്ഥാന ജീവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്ഷയമില്ലാത്ത ഒരിക്കലും നാശം ഉണ്ടാകാത്ത ജീവൻ എന്നാണ്, അഴിയാത്ത ജീവൻ.
It's called that in Hebrews chapter 7.
എബ്രായരുടെ 7-ാം അധ്യായത്തിലാണ് ആ പദപ്രയോഗം നാം കാണുന്നത്.
Indestructible life in 7:16.
7-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, അഴിയാത്ത ജീവന്റെ ശക്തിയാൽ.
That means a joy that you cannot destroy no matter what you try.
നിങ്ങൾ എത്രമാത്രം പരിശ്രമിച്ചാലും നശിപ്പിക്കുവാൻ കഴിയാത്ത, കെടുത്തുവാൻ കഴിയാത്ത എന്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന പുനരുത്ഥാനത്തിന് ജീവൻ മുഖാന്തരമുള്ള ഒരു സന്തോഷം, അതാണ് അതിന്റെ അർത്ഥം.
Jesus said that once to his disciples, your joy nobody can take away from you.
ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുക, എന്റെ ശിഷ്യന്മാരായ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം ആർക്കും എടുത്തു കളയുവാൻ കഴിയുകയില്ല.
I've had through the last 25 years so many people write tracts and articles against me. I never reply. I say God bless them.
കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് അനേക വ്യക്തികൾ എനിക്കെതിരെ ലഹിലകൾ എഴുതുകയും അപവാദങ്ങൾ പറയുകയും ഒരുപാട് നിലയിൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർക്കും മറുപടി പറയുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, അവരെ അനുഗ്രഹിക്കുക മാത്രം
ചെയ്യുന്നു.
എന്നെ കുറിച്ച് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന അനേകരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ഒരു ദിവസം ദൈവത്തിന്റെ മുൻപിൽ അവര് ഉത്തരം പറയേണ്ടവരാണല്ലോ. അങ്ങനെയുള്ളവരെ കുറിച്ച് നാം എന്തിനാണ് ചിന്താകുലപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് മനഃപ്രയാസപ്പെടുന്നത്? തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ വാക്യം നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം.
അലക്സാണ്ടർ ദ കോപ്പർസ്മിത്ത് ഡിഡ് മീ മച്ച് ഹാം.
ചെമ്പ് പണിക്കാരനായിരിക്കുന്ന അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു.
വാട്ട് ആം ഐ ഗോയിങ് ടു ഡു?
അതിന് പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്?
നത്തിങ്.
ഒന്നും ചെയ്യാൻ പോകുന്നില്ല.
ദ ലോർഡ് വിൽ റീപേ ഹിം അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ്സ്.
അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് ഒരു ദിവസം പ്രതിഫലം കൊടുക്കട്ടെ.
ദാറ്റ്സ് വാട്ട് പോൾ ഡിഡ്.
പൗലോസ് പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു.
ദാറ്റ്സ് വാട്ട് യു മസ്റ്റ് ഡു.
കർത്താവിന്റെ മക്കൾ എന്ന നിലയിൽ നിങ്ങളും അങ്ങനെ പ്രതികരിക്കുന്നവരായിരുന്നു.
Somebody cheating you?
ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ?
Has somebody cheated you of the family property?
കുടുംബ സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ?
Let him take it.
ആ വ്യക്തി അത് എടുക്കട്ടെ.
Bless him.
അവനെ അനുഗ്രഹിക്കുന്നവനായിരിക്കുക.
The Lord will repay him one day.
കർത്താവ് തന്നെ ഒരു ദിവസം അങ്ങനെയുള്ള സകല അനീതിക്കും പ്രതിഫലം നൽകുന്നവനാണ്.
I know times when people have done harm to me and the Lord has asked me a question.
പല സമയത്തും ആളുകൾ എനിക്കെതിരെ ദോഷം തിന്മ പ്രവർത്തിച്ചിട്ടുള്ളപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്.
They've even taken me to court.
കോടതിയിലേക്ക് എന്നെ വലിച്ചു കൊണ്ടുപോയ ആളുകളുണ്ട്.
And the Lord has said to me,
കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്,
Do you want to deal with them or do you want me to deal with them?
എപ്പോഴും ചോദ്യം ഇതായിരുന്നു, മകനെ നീ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്തോളാമോ, അവർക്ക് പ്രതികാരം കൊടുക്കാനായിട്ട് നീ തയ്യാറാണോ അതോ ഞാനത് കൈകാര്യം ചെയ്താൽ മതിയോ?
ലോർഡ് ഐ വോണ്ട് ബ്ലെസ് ദം.
എല്ലാ സന്ദർഭങ്ങളിലും എനിക്ക് കർത്താവിനോട് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് കർത്താവേ ഞാൻ പ്രതികാരം ചെയ്യുന്നില്ല, ഞാൻ അവരെ അനുഗ്രഹിപ്പാൻ മാത്രമേ
ആഗ്രഹിക്കുന്നു.
എനിക്ക് ക്രൂശിന്റെ മാർഗത്തിൽ എനിക്ക് മരണം അനുഭവിക്കണം. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ സ്വയ ജീവിതത്തിന്റെ മരണമാണ്.
ഐ മസ്റ്റ് റിയാക്ട് ടു ഈവിൾ ലൈക്ക് എ ഡെഡ് മാൻ.
തിന്മയോട് മൃതപ്രായനായിരിക്കുന്ന അല്ലെങ്കിൽ ശവശരീരം പ്രതികരിക്കുന്ന പോലെ എനിക്ക് പ്രതികരിക്കണം.
You know what taking up the cross means?
ക്രൂശ് എടുക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് നിങ്ങൾക്കറിയാമോ?
Romans 6,
റോമലേഖനം 6-ാം അധ്യായം
Verse 11,
11-ാം വാക്യം, Romans 6:11.
Consider yourself dead.
നിങ്ങളെ തന്നെ മരിച്ചവർ എന്ന് എണ്ണുക എന്നാണ് നാം വായിച്ചത്.
Somebody harmed you?
ആരെങ്കിലും നിനക്ക് ദോഷം ചെയ്തോ?
Consider yourself like a dead man here.
ഒരു മൃതശരീരം ഇവിടെ കിടക്കുന്ന പോലെ നീ മരിച്ചവനായി ഇവിടെ കിടക്കുന്നു എന്ന് വിചാരിക്കുക.
How is he going to react?
ഈ മരിച്ച വ്യക്തി, ഈ ശവശരീരം എങ്ങനെയാണ് തിന്മയോട് പ്രതികരിക്കാൻ
പോകുന്നത്?
നമുക്കറിയാം ഒരു ശവശരീരത്തിന് പ്രതികരിപ്പാൻ കഴിയുകയില്ല.
Somebody cursed you?
ആരെങ്കിലും ഈ ശവശരീരത്തെ നോക്കി ശപിച്ചാൽ യാതൊരു പ്രതികരണവുമില്ല.
യു പ്രീച്ച് ദിസ് മെസ്സേജ്,
ഈ സന്ദേശം നിങ്ങൾ പ്രസംഗിച്ചു നോക്കുക.
You won't have many people in your church, but you'll have a good church.
നിങ്ങളുടെ സഭയിലെ വലിയ അംഗസംഖ്യ ഒന്നും കാണുകയില്ല കേട്ടോ, പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഗുണനിലവാരമുള്ള ദൈവം അംഗീകരിക്കുന്ന ഒരു സഭ
നിനക്കുണ്ടാകും.
മറിച്ച് സമ്പൽ സമൃദ്ധിയുടെ വചനങ്ങൾ നീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ദൈവം സമൃദ്ധിയിലേക്ക് നടത്തുമെന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക, സൗഖ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തുതിയും ആരാധനയും കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക, അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊള്ളുക, നല്ല കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര സന്ദേശം എന്ന് പറയുന്നത് ക്രൂശിന്റെ
വചനമാണ്.
യേശുവിന്റെ വാക്കുകളില് നിത്യജീവൻ നിലേക്കുള്ള വഴിയെ ഒരു സൂചിക്കുട പോലെ ചെറുതാക്കി തീർക്കുന്നത് ക്രൂശിന്റെ സന്ദേശമാണ്. വളരെ ചുരുക്കം പേരെ ഈ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുകയുള്ളൂ. എന്നാൽ തമ്മിൽ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം നിങ്ങൾക്കുണ്ടാകും.
ഒരുപക്ഷേ
അവർ ധനികരോ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവരോ ആയിരിക്കില്ല, ഒരുപക്ഷെ വെറും സാധാരണക്കാർ മുക്കുവരെ പോലുള്ളവരായിരിക്കാം. ഒരുപക്ഷെങ്കിൽ വളരെയധികം പ്രാപ്തന്മാരായിരിക്കുന്ന പ്രസംഗികളായിരിക്കില്ല. എന്നാൽ ക്രൂശിന്റെ മാർഗത്തിൽ സ്വയത്തിന് ദിവസം തോറും മരിക്കുവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു കൂട്ടം നിങ്ങൾക്കുണ്ടാകും. അവർ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിർമ്മലരായിരിക്കും, അവർ അന്യോന്യം സ്നേഹിപ്പാൻ പ്രാപ്തരായിരിക്കും.
This is why God fills us with the Holy Spirit.
ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.
While our heads are bowed in prayer,
നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്കായി വണക്കിയിരിക്കുമ്പോൾ,
I want to invite you to respond to the word of God that you heard today.
ഇന്നു രാത്രിയിൽ നിങ്ങൾ കേട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തോട് ഹൃദയത്തിൽ നിങ്ങൾ പ്രതികരിക്കണം എന്ന് ഞാൻ താൽപര്യപ്പെടുന്നു.
Will you say, Lord, I want to take up my cross every day from today and follow you?
നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് ഇങ്ങനെ പറയുമോ, കർത്താവേ, ഇന്നു മുതൽ എന്റെ ശിഷ്ടായുസ് മുഴുവൻ ദിനംതോറും ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ അനുഗമിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു.
I'll prophesy one thing, that if you do it, you'll have no regret at the judgment seat of Christ.
ഇന്ന് കർത്താവിന്റെ ആത്മാവിനാൽ, പ്രവചനത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരട്ടെ, ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും അവനെ അനുഗമിച്ചാൽ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിങ്ങൾക്ക് ലജ്ജിപ്പാൻ ഒന്നും ഉണ്ടാകില്ല.
I will also prophesy another thing.
മറ്റൊരു കാര്യം കൂടെ ഞാൻ പ്രവചിക്കട്ടെ.
If you neglect it, you'll have a lot of regret at the judgment seat of Christ.
ക്രൂശിന്റെ മാർഗ്ഗത്തെ അവഗണിച്ച് നിങ്ങൾ മുൻപോട്ട് പോയാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് അനുതപിക്കുവാൻ, നിത്യമായി ദുഃഖിക്കുവാൻ അനേക കാര്യങ്ങളുണ്ടാകും.
Behold, I have set before you the way of death and the way of life.
ജീവന്റെയും മരണത്തിന്റെയും മാർഗം നിങ്ങളുടെ മുൻപിൽ മലർക്ക തുറന്നു കിടക്കുന്നു.
Says the Lord.
കർത്താവ് ഇവണ്ണം അരുളി ചെയ്യുന്നു.
Choose life.
ജീവനെ തിരഞ്ഞെടുക്കുക അവന്റെ ശബ്ദമാണ്.
Heavenly Father,
സ്വർഗീയ പിതാവേ,
we pray that you will lead us in that path that Jesus walked all through his earthly days.
ഭൂമിയിലെ തന്റെ ജീവിതനാളുകൾ മുഴുവൻ ഞങ്ങളുടെ കർത്താവായ യേശു നടന്ന അതേ മാർഗം തിരഞ്ഞെടുക്കുവാൻ, അതിലൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
We shall not be just Christians in name.
കർത്താവേ, വെറും പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളായി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കരുത്.
Or Christians just to talk.
കർത്താവേ, വെറും സംസാരിക്കുന്ന ക്രിസ്ത്യാനികളാക്കി ഞങ്ങളെ തീർക്കരുത്. പാടുക മാത്രം ചെയ്യുന്നവരാക്കി ഞങ്ങളെ തീർക്കരുത്.
But who live a life of love.
സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദൈവശക്തിയിലുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ കർത്താവേ.
To prove that we live in God.
ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ജീവിക്കുന്നു എന്ന് ഈ തലമുറയ്ക്ക് തെളിയിച്ചു കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ.
We ask in Jesus' name.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങൾ ഈ അപേക്ഷകൾ നിന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. ആമേൻ.